കുറിഞ്ചി, ദൈവം, മുരുകൻ, ആഹാരം, നെല്ലും തിണയും, മൃഗം, ആന, പുലി, കരടി, പന്നി, കുതിര, മരം, വേങ്ങ, പക്ഷി, മയിൽ, അന്നം, പ്രാവ്, പറ, കണ്ടകപ്പറ, തൊഴിൽ, തേനെടുക്കൽ, നെല്ലുകുത്ത്, വിതകൊയ്ത്ത്, രാഗം, കുറിഞ്ചി, ആളുകൾ, കുറുവൻ, കുറുത്തി, നായകൻ, മലനാടൻ, പൂവ്, വേങ്ങപ്പൂ, കുറിഞ്ചിപ്പൂ, മരുതം, ദൈവം, ഇന്ദ്രൻ, ആഹാരം, നെല്ല്, മൃഗം, എരുമ, മരം, മരുത്, കാഞ്ചി, പക്ഷി, ചക്രവാകം, അരയന്നം, പറ, നെല്ലുപറ, തൊഴിൽ, കൃഷി, രാഗം, മരുതം, ആളുകൾ, ഉഴവർ, ഉഴത്തിയർ, നായകൻ, ഊരൻ, മകിഴ്ണൻ, പൂവ്, താമര. പേജ് 396. നെയ്തൽ, ദൈവം, വരുണൻ, ആഹാരം, ഉപ്പും മീനും വിറ്റ് കിട്ടുന്നത്, മൃഗം, മുതല, സ്രാവ്, മരം, പുന്ന, കൈത, പക്ഷി, കടൽക്കാക്ക, പറ, നവായിപ്പാറ, തൊഴിൽ, മീൻപിടുത്തം, ഉപ്പുവിളയ്ക്കൽ, രാഗം, ചെവ്വഴി, ആളുകൾ, നുളയർ, നുളിച്ചിയർ, നായകൻ, ചേർപ്പൻ, തുറവൈൻ, കൊൺകൻ, പൂവ്, നെയ്തൽ. 3. ഉരിപ്പൊരുൾ. മുല്ലയുടെ പ്രതിപാദ്യം കാത്തിരിപ്പാണ്. കുറിഞ്ചിയുടെ വിഷയം കാമുകി കാമുക സംഗമമാണ്. പാല വിരഹ വിഷയകമാണ്. മരുതം സൗന്ദര്യപ്പിണക്കം ആവിഷ്കരിക്കുന്നു. നെയ്തൽ നായികയുടെ ഏകാന്തരോദനമാണ് വിഷയീകരിക്കുന്നത്. ദ്രാവിഡ സൗന്ദര്യശാസ്ത്രത്തിലും സംസ്കൃത സൗന്ദര്യശാസ്ത്രത്തിലും ഉള്ളതുപോലെ നിബിഡമായ സങ്കേത പദ്ധതി ഉണ്ടെന്ന വസ്തുതയ്ക്ക് നിദർശനമാണ് മേൽവരിച്ച തിണലക്ഷണങ്ങൾ. മുല്ലത്തിണയിൽ ഉൾപ്പെട്ട ഒരു പുതിയ പാട്ട് കയ്യിൽ കിട്ടുമ്പോൾ നാം പുതുതായൊന്നും അതിൽ അന്വേഷിക്കേണ്ടതില്ല. തിണയുടെ എന്നല്ല, ഏതു സങ്കേതത്തിൻ്റെയും അനിവാര്യത ന്യൂനതയാണ്. പക്ഷേ കവിതയിൽ സ്ഥലകാലങ്ങളും ചുറ്റുപാടുകളും ഭാവവും പരസ്പരാനുകൂലമായിരിക്കണം എന്ന പാഠമാണ് നാം ഇന്നും തിണസങ്കല്പനത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത്. പഴയ തിണകളുടെ പേരുകളും ഏറുകോൾപ്പാറയോ ചാതിരയോ പോലെയുള്ള വാക്കുകളും പുതിയ കവിതയിൽ പ്രസക്തമാകുമെന്നാണ് ചില പുതുമലയാളികൾ ഭ്രമിക്കുന്നത്. അത് ശരിയല്ല. അനുഭവം, സ്ഥലം, കാലം, പരിസ്ഥിതി എന്നിവയെ സംബന്ധിച്ച ഔചിത്യം എങ്ങനെ ദീക്ഷിക്കണം എന്ന അന്വേഷണമായാണ് തിണബോധത്തെ വളർത്തിയെടുക്കണം. ഇതര സാഹിത്യങ്ങളിൽ തിണ തേടുമ്പോൾ നാം ദ്രാവിഡങ്ങളെ വിസ്മരിക്കേണ്ടി വരും. ഉദാഹരണം മേഘദൂതം. അതിൻ്റെ ഉരിപ്പൊരുൾ പിഴുതൽ ആണ്. പക്ഷേ കരുപ്പൊരുൾ പലരുടേതല്ല. ആര്യ സംസ്കൃതിയിൽ നിന്നാണ് കാളിദാസൻ കരുക്കൾ സ്വീകരിക്കുന്നത്. അങ്ങനെയാണ് വേണ്ടതും. മേഘദൂതൻ്റെ മുതൽ പൊരുൾ ഏറെക്കുറെ മുല്ലയാണ്. മുല്ലയുടെ സ്ഥലം വനവും കാലം മഴക്കാലവുമാണല്ലോ. ഒരർത്ഥത്തിൽ മേഘദൂതൻ്റെ തിണ മുല്ലയാണെന്ന് പറയണം. മുല്ലയുടെ ഉരിപ്പൊരുൾ കാത്തിരിപ്പാണല്ലോ, വിരഹം കാത്തിരിപ്പുമാണല്ലോ. മേഘദൂതത്തിൻ്റെ മുല്ലയും പാലയും ഒത്തുചേരുന്നുവെന്ന് പറയാമോ? അപ്പോഴും പക്ഷേ കരുപ്പൊരുൾ പിണങ്ങി നിൽക്കുന്നു. കുറിഞ്ചിയുടെ ഉരിയും പാലയുടെ കാലവും കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ ശാന്തതയിൽ നാം കാണുന്നു. ശാന്തയുടെ സ്ഥലവും കുറിഞ്ചി തിണയിൽ പെടും. കരുപ്പൊരുൾ അവിടെ ഇണാണ് പിണങ്ങി നിൽക്കുകയാണ്. വാസ്തവത്തിൽ കവിതയിലെ പ്രാദേശിക ജീവിതസ്ഥയാണ് കരു. അതു ദേശം പ്രതി വ്യത്യസ്തമാവുക തന്നെ വേണം. ഒരേ തരം രൂപകങ്ങൾ ആവർത്തിക്കുന്ന മഹാഗോപുരങ്ങൾ തമിഴകത്ത് സുലഭമാണ്. പാട്ടുകാവ്യങ്ങളുടെ വിവൃത സ്വഭാവവും മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ ഗോപുരങ്ങളും കാലാപരമായ ചില സവിശേഷതകൾ പങ്കിടുന്നുണ്ട്. പേജ് 397. അടിസ്ഥാനപരമായ ധന്യാത്മകത ദ്രാവിഡ കവിതയിൽ ഇല്ല. പാട്ടുകവിതയാണത്. അത് നേരിട്ട് ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. മലയാള കവിതയിലെ മധുരശാഖ ഈ പാരമ്പര്യമാണ് പിന്തുടരുന്നതെന്ന് തോന്നുന്നു. ചെറുശ്ശേരിയും നമ്പ്യാരും എഴുതിയ കവിതകൾ നോക്കുക. സംസ്കൃത തായ് വഴിയിൽ പിറന്ന ധന്യാത്മക കവിതകളുടേതായ മറ്റൊരു മഹാശാഖയും മലയാളത്തിലുണ്ട്. ഉണ്ണായി വാരിയർ, കുമാരനാശാൻ, ഇടശ്ശേരി മുതൽപേർ രചിച്ച കൃതികൾ ഉദാഹരണം. എഴുത്തച്ഛൻ നിലനിൽക്കുന്ന ഇവ രണ്ടിനുമിടയ്ക്കാണെന്ന് ഞാൻ പറയും. കന്നഡയിലെ വചന കവിതയും മറ്റും ധന്യാത്മകമാണ്. ഹരിവ ദഗിയെ മെയ്യല്ലായ് കലു എന്നാണ് വചന കവി എഴുതുക. വചന കവിതയെ സെൻ കവിതയോട് താരതമ്യപ്പെടുത്താം. പറഞ്ഞു വന്നത് ഇതാണ്. ദ്രാവിഡ കവിതയ്ക്ക് പൊതുവായ ചില സ്വഭാവ സവിശേഷതകളുണ്ടെങ്കിലും എല്ലാം ദ്രാവിഡ ഭാഷകളിലും എല്ലാ കാലത്തും ഉണ്ടായ രചനകളും പല നിലകളിലും സമാനമല്ല. രസം, അലങ്കാരം എന്നിവയിൽ ദ്രാവിഡ കാവ്യശാസ്ത്രം സംസ്കൃതത്തെ ഏറെക്കുറെ അനുഗമിക്കുകയാണ് ചെയ്യുന്നത്. ശാന്തം ഒഴിച്ചുള്ള 8 രസങ്ങൾക്കും മാത്രമാണ് തോൽക്കാപ്പയം അംഗീകാരം നൽകുന്നത്. ലൗകികതയ്ക്കും പ്രാധാന്യമേകുന്ന ദ്രാവിഡ മനസ്സ് ശാന്തത്തെ ഒരു രസമായി കാണാതിരിക്കുന്നതും തികച്ചും സ്വാഭാവികമാണ്. മെയ്പാട്. പൊരുളധികാരത്തിലെ മേപ്പാട്ടിയിലാണ് രസഭാവാദികളുടെ ചർച്ച വരുന്നത്. പ്രസ്തുത ചർച്ചയ്ക്ക് സംസ്കൃത മീമാംസയിൽ രസഭാവ ചർച്ചയോട് സാമ്യമുണ്ട്. മേപ്പാട് എന്ന സ്വപ്ന ഭാവമെന്നും നടന്മാരുടെ ചെയ്വന എന്ന രസമെന്നുമുള്ള അർത്ഥമുണ്ട്. 247 സൂത്രത്തിൽ 8 മേപ്പാടുകളെ പറ്റി പറയുമ്പോൾ മേപ്പാട് എന്ന സ്വപ്ന ഇന്നമെന്നാണ് വിവക്ഷ. 8 മാനസികാവസ്ഥകൾ ഓർ അല്ല അഥവാ രസങ്ങൾ, ഇവയാണ് നാഗൈ, അഴുകൈ, ഇളിവരൽ, മരുട്കൈ, അച്ചം, പെരുമിതം, വൈകുളം, ഉവകൈ. ഇവയോരോന്നിലും 4 കാരണങ്ങൾ വീതമുണ്ട്. രസസാധകങ്ങൾ ആണവ. അവയെ മേയ്പാടുകൾ എന്ന് വിളിക്കുന്നു. അവയുടെ എണ്ണം 32. കള്ളന്മാർ, യജമാനന്മാർ, ആശ്രിതജനം, ഹിംസ്രമൃഗങ്ങൾ, അംഗഭംഗം തുടങ്ങിയ ചിലതൊക്കെ 32 മേയ്പാടുകളിൽ പെടും. സംസ്കൃത രസസിദ്ധാന്തത്തിൽ നിന്നും മേയ്പാട്ടിന്മേൽ പല ആവശ്യ വ്യത്യസ്തങ്ങളും ഉണ്ടെന്നാണ് അർത്ഥം. സൗഹൃദമായവർക്ക് രസാനുഭവം പകരുന്ന ഭാവവിഭാവാദികളത്രയും മേയ്പാട്ടയിൽ പരാമർശമാകുന്നു. 398 ഉള്ളുറൈ ഉപമം. ഉള്ളുറൈ ഉപമം സംസ്കൃതക്കാരുടെ ഉപമയാണെന്ന് തീർത്തു പറയാനാവില്ല. പൊരുളധികാരത്തിലെ ഉപമളയിൽ ഉപമത്തിന് 2 വിഭാഗങ്ങൾ നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. 1 ഉള്ളുറൈ ഉപമം, 2 ഏനൈ ഉപമം. ഉള്ളുറുത്തു ഇതിനോട് ഒത്തുമൊരു മുടികനെ അഥവാ ഉള്ളുറുത്തു ഉറപ്പനെ ഉള്ളുറു ഉപമം എന്നാണ് ഉള്ളുറൈ ഉപമത്തിന് ലക്ഷണം കൽപ്പിച്ചിരിക്കുന്നത്. ആലോചിച്ചാൽ മാത്രം അർത്ഥം ഗ്രാഹ്യമാകാത്തതിൽ പെട്ട ഒരു ഉപമയെ നിഗൂഹനം ചെയ്തു എന്ന് പറയുന്നതിനുള്ളതാണ് ഉള്ളുറൈ ഉപമം എന്ന താല്പര്യം. ഉള്ളുറൈ എന്നാൽ ഉള്ളിൽ വസിക്കുന്നത് എന്നാണ് അർത്ഥം. ഉള്ളുറൈ എന്ന പടാന്തരമുണ്ട്. അതിൽ അങ്ങനെ വല്ല അല്ലാത്ത ഉപമയാത്ര എനൈ ഉപമം. ഉള്ളുറൈ ഉപമം 5 തരം: ഉടനുറൈ, ഉപമം, ചുട്ടു, നഗൈ, ചിറപ്പ് എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ. ഉടനുറൈ സംസ്കൃതക്കാരുടെ വസ്തുധ്വനി തന്നെ. ഉപമാനം മാത്രം പറയുന്നത് ഉപമം. ചൂണ്ടിക്കാട്ടുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സൂചിതമാകുന്നതാണ് ചുട്ടു. ഇതും വ്യംഗ്യം തന്നെ. നാഗേ വ്യംഗ്യം നിറഞ്ഞ ഹാസ്യമാണ്. ചിറപ്പ് പ്രതീപം എന്ന അലങ്കാരത്തിന് തുല്യമാണ്. ധ്വനി, ഗുണീഭൂത വ്യംഗ്യം, പ്രതിമാനം എന്നീ ഇനങ്ങളോടാണ് ഉള്ളുറൈ ഉപമത്തിൻ്റെ സാദൃശ്യം. അതേസമയം അത് ആലങ്കാരിക ഭാഷണമാണ് താനും. 66 സെന്നിസ്റ്റ് സൗന്ദര്യശാസ്ത്രം. പൗരസ്റ്റ് സൗന്ദര്യശാസ്ത്രം എന്ന സജ്ഞയ്ക്ക് ഏറെക്കുറെ ഭാരതീയ സംസ്കൃത സൗന്ദര്യശാസ്ത്രം എന്ന് വിവക്ഷിതമാണുള്ളത്. സംസ്കൃതേതരമായ പൗരസ്റ്റ് ലാവണ്യശാസ്ത്രങ്ങളിൽ മുഖ്യമായവ ദ്രാവിഡ സൗന്ദര്യശാസ്ത്രവും സെന്നിസ്റ്റ് സൗന്ദര്യശാസ്ത്രവും ആകുന്നു. സെന്നിസ്റ്റ് സൗന്ദര്യശാസ്ത്രത്തിൻ്റെ പ്രാണൻ സെൻ ബുദ്ധമതമാണ്. AD 528 536 ഇഹലോകം വെടിഞ്ഞ ബോധിധർമ്മൻ എന്ന ഭാരതീയനായ ബുദ്ധ സന്യാസിയാണ് സെൻ ബുദ്ധമതത്തിൻ്റെ പരമാചാര്യനെന്ന് കരുതപ്പെടുന്നു. AD 6 ശതകത്തിൽ അദ്ദേഹം ചൈനയിലേക്ക് പോയത് താൻ ഉപജ്ഞാനം ചെയ്ത ബൗദ്ധ സത്വങ്ങൾ പ്രചരിപ്പിക്കാനായിരുന്നു. ബോധിധർമ്മൻ വേദപ്രമാണങ്ങൾ വായിച്ച് വ്യാഖ്യാനിക്കുന്നതിൽ അനാസ്തനായിരുന്നു. അദ്ദേഹം വിശ്വസിച്ച മഹാതത്വം ധ്യാനമായിരുന്നു. ബോധിധർമ്മൻ ധർമ്മബോധി എന്നും അറിയപ്പെടുന്നു. ചൈനയിലെത്തിയ അദ്ദേഹത്തിന് നല്ല വരവേൽപ്പ് ലഭിച്ചു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ദക്ഷിണ ചൈനയിലെ ചക്രവർത്തിയായിരുന്ന ലിയാങ് വൂത്തി അദ്ദേഹത്തിന് ആതിഥ്യം നൽകി. ചക്രവർത്തിയും ബോധിധർമ്മനും തമ്മിൽ നടന്ന സംഭാഷണങ്ങൾ വിശ്വപ്രശസ്തമാണ്. അവയിൽ ചിലത് ഇവിടെ പകർത്തുന്നു.